നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഇതിൽ മിസ് ഇന്ത്യ ന്യൂസിലൻഡ് 2025 കാരോളൈൻ തോമസുമായുള്ള അഭിമുഖം, തുടർന്ന് സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. നമസ്കാരം. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ ഇന്റർവ്യൂ സീരീസ് അറിഞ്ഞതും അറിയാത്തതും. ഞാൻ സിന്ധു പുനൂസ്, എന്നോടൊപ്പം ചേരുന്നു കാരോളൈൻ തോമസ്. വെൽക്കം കാരോളൈൻ ടു അവർ ഷോ.
Thank you so much, Sindhu Chichi, for having me. It's a pleasure.
It's our pleasure too. Congratulations, first of all, for being the finalist for Miss Universe 2026.
Thank you so much. Yeah, it feels crazy to be able to say that, but great opportunity.
And last year also you have won title. What was that?
I won Miss India NZ in October last year.
Oh.
I'm still the reigning Miss India NZ. I'll be crowning the next winner, I think, in August of this year.
Oh.
But until then, I still get to hold that title, which is an honour.
Oh, so a lot of accolades in one row. And that too, from an academic side. I've seen something in social media. What was that?
Yes, I recently attained full membership as a chartered accountant. Yeah, that's after 9 years of studying accounting. So it's been a long time coming, but I'm glad that it's achieved and it's done.
Oh, so very much suits the phrase beauty with brains.
Oh, no, just trying to find a balance in life and seize all the opportunities that are out there, basically. Yeah,
absolutely. Mm-hmm. Our community should be super proud, especially Malayali. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ജസ്റ്റ് ടു ചലഞ്ച് യുവർ മലയാളം വൊക്കാബുലറി.
ചോദിച്ചോ.
ഓക്കെ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, പെർഫോമറാണ്, പാട്ടുകാരിയാണ്. എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വിചാരിച്ചോ ഞാൻ ഇതെല്ലാം ആകും?
നോ, ഐ സെർട്ടൻലി നെവർ തോട്ട് ദാറ്റ്, ബട്ട് ഐ നോ വാട്ട് കെയിം ഫസ്റ്റ് വാസ് സിംഗിംഗ്. Ever since I was a kid, I loved to sing, and I never thought it would become anything, but all I knew was that I wanted somewhere to be able to do it all the time. The studies part of it is just influence from my family, my parents, and somehow I found out that I'm interested in it too. I definitely am quite a nerdy person as well, which is very interesting combination.
Contradictory.
Yes, when I was in school, I loved to be competitive with my friends, get the best marks and all of that kind of stuff. So I've always been an inquisitive person, but at the same time, I loved the stage. I don't really know how that mixes together, but in terms of balance, I think like anything else, you just make time for the things that you want to do and seek those opportunities. They're definitely out there for you.
So you prioritize things that you care more about. That's what you're trying to say.
100%, yeah.
Also, Caroline, you're saying influence. Where does that influence come from?
I think my parents are a big influence in my life. Oh. I think a lot of the things that I do, decisions that I make, I consult them, talk to them about it. I think my mom is like one of my best friends. I vent to her about everything and she knows everything that happens in my life. So I think having that relationship with your parents, for me personally, is about the fact that they know a lot more than I do. And it's also about the fact that they moved to New Zealand so that I might have a better future here. So I'm very conscious about what choices I make and what I give my time to. So, yeah, I always involve them in my decision-making, and I think more or less I'm very lucky that they always support me in the things that I want to do.
ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുക എന്നുള്ളത് ആരുടെ ഇൻഫ്ലുവൻസ് ആയിരുന്നു?
അതെന്റെ പപ്പാടെ ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഹി ഈസ് എ അക്കൗണ്ടന്റ് ഹിംസെൽഫ്, ഹി ഈസ് എ സി പി ഐ. സോ ഹി ഹൈലി influenced me to study it, and he always believed that the profession was one that's highly respected by the community. So yeah, I followed his footsteps and became an accountant myself. Who would have thought?
Nice. Can you share your academic journey to become a chartered accountant here in New Zealand?
Absolutely. I started studying accounting in year 11. So I started it in level 1 NCA and pursued it all the way up to year 13. And by the time I got to year 13, I realized, okay, I think I probably should get a degree in this as well, since I've already committed to the course. So I went on to do a Bachelor of Commerce at the University of Auckland, and I majored in accounting and management. And so even with COVID in the midst of all of that, I did that for 3 years and graduated with my commerce degree. That was back in 2022 when I graduated. In 2023, I started as a graduate in Deloitte as a business advisory consultant. 3 years as a consultant, I'm now a senior business advisory consultant and have since completed 9 papers for chartered accountancy and 3 years work experience to complete the membership. So yeah, after 9 years of a long academic journey and also professional journey, I am a CA, which is really exciting. And even though it feels long, in a weird sense, it also felt like time flew by.
Yeah, I can see a long sigh from your face. It is done.
It's a relief. It is a relief. It's hard to study and work full time and do theater at the same time, which I did do. I don't know why. But I wanted to do it because I'm young, and I think life has a really weird way of challenging you, and I think this was my challenge.
Yeah.
So I decided to take it in my stride and make it the best that I could.
Yeah. Couldn't agree with you more, Caroline, on that aspect, because this is the right time. No strings attached.
Exactly.
You're a free bird.
Exactly.
I heard the word theater. Are you into theaters as well?
Yes, I am an avid performer, especially in musical theater. I've been doing musicals ever since I was 14 years old, I think, in high school. And I just finished doing a musical, and I'm currently in the production of We Are the Tigers, playing one of the lead roles, which is really exciting. So yeah, full on life, honestly, but it's a huge passion of mine. I love it. It brings together singing, acting, and dancing in one evening. So I think it's the best of all my worlds. Yeah.
Dance padichittundayirunno?
No. I mean, naan onnum padichittilla in terms of singing, acting, and dancing. I took drama when I was in high school, but that was just one paper and kind of like an elective sort of thing. But in terms of professional training, I don't have anything for either. It's just passion. It's just getting practice through opportunities like community theater and doing competitions here and there, like Miss India NZ. I had the opportunity to sing there as well. So just things like that keep me going and keep getting me the practice I need to stay good.
Very inspiring. Nowadays, especially youth at your age, maybe they are reluctant to try new things. They stick on to something and then they will try to complete or give up halfway through. What would be your inspiring advice to those kind of listeners, youngsters? What we understand is they lose focus in between. What would be your advice to them?
I understand picking one thing and sticking to it because it's safe. I totally understand that. But I think where I have grown and learnt the most, it's when I have been in rooms where I am the new person, where I am the young person, where I am the only girl or the only brown girl. Whatever it is, that's where I have learnt something. That's where I've walked away with something. You know, there's a saying that if you're the smartest person in every room, you haven't learnt anything. You should be putting yourself in rooms where you are being challenged, and you should feel intimidated, because that's when you grow into something you wouldn't even expect. I think that's what life is all about. If you step out there and challenge yourself, which is something that I love to do, then you learn more. And not only just from the opportunity itself, from others around you, because other people have knowledge and experience that you won't have otherwise. So go out there and seek those opportunities, even if you are scared, even if you know nothing about it. Go out and do it. I never thought I would be an accountant. I never thought I would be a pageant beauty queen. I never thought I would be a performer. But just going out and applying for these things, I can now say that I've done it and I've enjoyed it, learned something from it. And that's the beauty of it all. Yeah.
Amazing. Being a brown girl, have you got challenged any time?
I wouldn't say so. I think if you see it as something that can hold you back, it can be a challenge. If you see it as something that is a difference, but I've never really let it be something that should separate me from other people. I've kind of always accepted that, yes, I'm an Indian girl, but that doesn't mean that I need to fit into that box. Mm. Yes, I'm an accountant, but I don't need to fit into that box. I've just always done what I want. And I think that's probably the best way to not let anything get in your way, whether it be a stereotype or some kind of demographic. If you just go out and do what you want, then nothing can stop you.
That's a great and powerful message, Caroline. Apart from being a brown girl, you have used different kind of hats in your careers, in your personal life. What was one of the biggest challenge you faced and how you overcome that?
I think one of the biggest challenges can be finding balance, because when you take on a lot of responsibility and a lot of commitments, it can be hard to find time for yourself, hard to find time for family, friends, faith, if that's something that is important to you. And so finding balance between how much time do I give and where, that's something that I think I struggled with sometimes. I'm also sometimes a bit of a people pleaser, and I say yes to things that I don't need to say yes to. So I think learning where to say no, where to push back, especially when you are someone that just loves to do everything, it's important to have boundaries and important to let yourself know it's okay if you don't do something. Mm. So that's probably one of the biggest lessons I've learned, because that's just the kind of person I've always been. But with time, I think I am getting better at learning to say no and taking on only what I can actually do and achieve. Exactly.
That's interesting. In your journey, have you ever stood in between, perplexed, kind of an identity crisis where you felt, am I in this community or I am in the country where I live?
I definitely think so, yes. And I think it happens especially when I go back to India. Mm. And I feel really immersed in the Indian culture, and then I realize, wow, I've actually not retained as much as I thought. You know, I spent the first 5 years of my life in India. Mm. And so when I meet relatives who knew me at that age, they come to me and expect me to be this specific type of person, which I'm not anymore. And it's so difficult to feel like it's okay that I've grown up into something else. But then it's also sad that the memories that these people have are not, I guess, present in me anymore. I might not even remember it because I would have been one or two at the time. But it's things like that that remind you that moving away from where you originally come from is sad, hard. But it's also okay because you come across new opportunities and new beginnings. So I think it's less of an identity crisis and more of a, it's about finding a balance. If you can be an Indian person here, still represent your community. There's no shame in that. There's no harm in that. And when you go back home, just reconnect. Reconnect with those people. Reconnect with your memories and back to your roots.
So, Nati Chelambo, a typical Malayali girl, aano?
Have to be.
What is the different stereotypes you felt about being a Malayali or an Indian woman compared to women in this country?
I think there's a lot of different things. I think taste in fashion, music, food, everything changes because the lifestyle here, the culture here is so different to that of India. Mm. They're polar opposites, in my opinion. Mm. But when I do go back home, there is a sense of reassurance and there is that sense of home still, which I really cherish. So, yeah, there are definitely differences. And but I think it's nice that I get best of both worlds. Yeah,
absolutely. You're lucky in that way.
100%. Very lucky.
Natli, edu kaariyam ishtam? Natli vacation bombo.
I think authentic achappam is my favorite, mm-hmm. Especially long drives, going to see the waterfalls. I still remember we went to see the Adrapali waterfalls, mm-hmm. way back, maybe it's been 10 or so years now, but that drive I will never forget. Every hour or so we stopped for achappam and chai. Every stop. And it was just an addiction for that period of time. I'll never forget it. So the food, the air, the beautiful scenery, all of that stuff, I fondly think of those things.
How good are you in cooking?
Indian food? Not very good. But so many other cuisines, I promise. I can cook Mexican, Italian. But Indian food, yeah, I still have my mom at home. So mm-hmm. I'm making the most of that.
How supportive is your family? You already mentioned about your dad, how mm-hmm. your dad influenced your chartered accountancy career. Mm-hmm. Otherwise, from a patient point of view, how supportive is your family? Why I'm asking is because it's an Indian family, Malayali family.
You know, that's a good question, because with Miss India NZ, they had 100% backed me, because mm. the whole event is, you know, very much immersed in the Indian culture, and everything pays respect to our culture and community and everything. With Miss Universe New Zealand, there are definitely elements that are not traditional mm-hmm. to the Indian community, in particular, I guess, the swimsuit round. Mm. You know, this was something even is challenging for myself. And it's very out of my comfort zone to also be on stage in a swimsuit or even be taking photos in a swimsuit. Mm. So I knew before that I would need to have a conversation with my parents about this. And I did. I sat down with my parents and I said, look, this is what I'm thinking about doing. Mm-hmm. This is what it involves. Mm-hmm. What do you think? And they said, obviously, it would be unusual to see that for them. And they were honest about that. But how the conversation ended was, if that's something you want to do, we will support you. And that was my decision maker. Because if my parents can support me in that, then what can anyone else say? So I went ahead and applied right after that conversation for Miss Universe New Zealand, because I just felt so much more supported in that decision and felt nothing is going to stop me now.
Oh, that's a great support system you're having, Caroline.
I know.
You're lucky, lucky to have. And I would say they are also happy. Your parents are also lucky to have you as your daughter. You are having an open conversation. You are explaining to them what is it lying in front of them. That's great.
I care about how they feel. And I think that's where you really create a friendship with your parents, almost. Your parents don't just have to be people who tell you what to do. They can be people that you have conversations with and seek advice from as well. So that's what I try to do.
Great. When is this Miss Universe pageant happening?
The finale is on the 28th of July at Sky City Theatre. So I guess just less than 2 months or so to go. Getting close.
How would you like your community, not only the Kerala community, the Indian community, mm-hmm. would like to support you?
Well, the People's Choice Award voting is open. There is a link which I can share with you. Mm-hmm. But there are fees that apply. But the voting and the winning of People's Choice Award automatically gets contestants into the top seven, which would be an awesome achievement to walk away with. So it is a huge element of the competition. But I appreciate everybody's support with or without the voting. I know that I'm still backed by the community.
Absolutely. I'm sure our listeners will back you up on that contest.
It's
and how many rounds are there for that contest?
The three main rounds are national costume, where you're required to wear a costume that represents New Zealand in some way. Mm-hmm. So it's a creative round. So all of the contestants will be wearing very interesting artsy pieces, which will be really cool to see. The next round is the swimsuit round. Mm. And then the final round is the evening gown round. Mm-hmm. From that point on, they choose the top seven, and then there's the Q&A.
Oh, wonderful.
Yeah.
I have seen you participating in Mrs. Kerala, first ever Mrs. Kerala in New Zealand, happened in Auckland last February. Mm-hmm. What is your feedback about that event?
Well, it was honestly so amazing to be part of that. And I had the privilege of not only emceeing mm-hmm. on the night, but I also was involved in so many of the grooming sessions that the contestants went through. And it became such a friendship mm-hmm. for me to personally see these wonderful ladies who I'd seen doing photo shoots, practice walking, and then to see them on the final night. It was just such a wholesome moment for me. But I think it is a wonderful celebration of women in our community. I think we have academics, we have mothers, we have beauty queens, and I think there is nothing quite like it. So it was wonderful to be able to witness that and see everybody's journey from start to finish. It was amazing.
Absolutely. Those married women stepping yeah. out of their comfort zone.
I know.
And doing something for first time in their life.
Exactly. Like it's so much courage is required to do a beauty pageant, and to see those women do it, it was just so inspiring for me.
Absolutely.
Yeah.
What are the preparations you doing for your Miss Universe pageant?
Well, the main preparation that I've just finished doing is getting all my outfits sorted. it's obviously a huge part of it. And once the looks part of it is sorted, I'm now shifting into walking on stage mm. and what that's going to look like, what my routines will look like, and also Q&A practice. Mm. That's one of the most important parts of the night, because that's where you get to showcase your mind, your thoughts, and your intelligence. So it can really be a make or break. So yeah, I'm shifting into that phase of things, of preparations. So yeah, I'm really looking forward to it.
Mm, amazing. If you win, and touch wood. On that stage, how will you utilize that opportunity to uplift Indian women?
I think the opportunity will be to uplift all women in general. I think my focus wouldn't be on just one community, even if it is the one that I personally align to the most. I think the beauty about New Zealand is that we are so diverse. We have so many different communities and cultures here. I wouldn't want to exclude anyone. I wouldn't want to focus on any just one community. I would make it about uplifting all, whilst also being a representation of mine, if that makes sense.
Mm, that's a great thought, Caroline. you have shared your career journey. You become a chartered accountant, you dance, perform, theater performance. Apart from all of these, what is that one thing we don't know about you, Caroline, and you would like to share?
Oh, I think a side that people might not know about me is that I'm quite an adrenaline junkie. I love doing things like ziplining, paragliding, parasailing. I love chasing the thrill and doing activities like that, especially when I go on holiday. I recently went to Thailand and, I was getting my friend to zipline and do all of these different rides and things like that. So I absolutely love chasing adrenaline. It's one of my favorite things.
Oh, so beauty, brain, and brave. That is the three synonyms for Caroline now.
Wow, I love that. Very catchy.
Likewise, Caroline, you have bagged a couple of awards now, or titles now. Last year you won the Miss India 2026, and this year you're the finalist for Miss Universe. Is there any purpose in your mind to do all of these, or getting into this kind of pageantry?
Yeah, that's a very good question. When I did Miss India NZ, it was all about putting myself out of my comfort zone and trying something new. And I grew to really love pageantry from that experience. So pushed me to do Miss Universe New Zealand. And now as I am on this path, I'm being encouraged to do so many things I never would have done otherwise. For example, I'm currently hosting a charity quiz night fundraiser in support of New Zealand Breast Cancer Foundation and Scott Foundation, which I've always been someone who supports charities, but I've never had the initiative to organize an event myself or even the courage to do so.
So is this part of the Miss Universe pageantry, or you're doing it yourself?
It is part of it, but I'm organizing it myself.
Okay.
and hosting it myself. So it's been quite the journey, but I'm really glad to say that tickets are on sale and they are selling. I think everyone loves a quiz night. Mm-hmm. So, if there is anybody out there who loves a quiz, definitely come along. Yeah, yeah.
That's interesting. I can see, Caroline, you have got a lot of tick boxes, or you have got a big list of your achievements. Apart from your career, music, performance, theater artist, bungee jumping, adventurous sports, what next in your list?
Next in my list, I think it would be more career focused and maybe even start my own business someday.
Oh,
put the business
wonderful.
Knowledge to use.
Interesting. So thank you so much for sharing your inspiring journey to our listeners. I would rather say it will be a motivation for the young community here in Auckland, not only in Auckland, for our listeners across the world. So best wishes for your pageant.
Thank you so much, and thank you for having me. It's been a pleasure.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് മിസ് ഇന്ത്യ ന്യൂസിലൻഡ് 2025 കാരലിൻ തോമസുമായുള്ള പ്രത്യേക അഭിമുഖം. ഇനി കേൾക്കാം സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
മലയാളം എഫ് എം 104.6 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സിനിമ ഓർമ്മ എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിൽ കൊളാട്ടുകുടി. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ ജൂൺ മാസങ്ങളിൽ റിലീസ് ചെയ്ത കുറച്ചുകൂടി മലയാള സിനിമകളുടെയും അവയിലെ ഗാനങ്ങളുടെയും ഓർമ്മ പുതുക്കാം.
ഓർമ്മ നഷ്ടപ്പെട്ട സമ്പന്ന യുവതി, മറുവശത്ത് സാധാരണക്കാരൻ, ഇവർ തമ്മിലുള്ള രക്ഷകൻ ഇര സംഭവങ്ങളുള്ള കഥ. ഹോളിവുഡ് ചിത്രം ഓവർബോർഡ് അതിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് തുളസിദാസ് മായപ്പൊന്മാൻ എന്ന സിനിമയാക്കി. രചന ജെ പള്ളശ്ശേരി. അന്നത്തെ നാടക നടൻ കുമരകം രഘുനാഥ് ആയിരുന്നു വില്ലൻ. കാനഡയിൽ നിന്നും നാട്ടിലെ തറവാട്ടു വീട്ടിൽ സ്ഥിരതാമസത്തിനെത്തിയ നന്ദിനി, അത് മോഹിനിയാണ് അവതരിപ്പിച്ചത്, വീട്ടുകാർക്കും എസ്റ്റേറ്റ് നടത്തിപ്പുകാർക്കും വലിയ ഭീഷണിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് ആനയും അമ്പാരിയുമുള്ള വീട്ടു സ്വത്തിന്റെ അവകാശി. നന്ദിനിയെ കൊല്ലാൻ വീട്ടുകാർ ക്വട്ടേഷൻ കൊടുക്കുകയാണ്. ആ കാർ ബോംബ് ഉദ്യമം തീർച്ചയായിട്ടും പരാജയപ്പെടും. രക്ഷകനായി വരുന്നത് ദിലീപിന്റെ മെക്കാനിക്. പിന്നീടും മോഹിനി അവതരിപ്പിക്കുന്ന നന്ദിനി തമ്പുരാട്ടിയെ കൊല്ലാനുള്ള ശ്രമങ്ങൾ, പരാജയങ്ങൾ, ഒടുവിൽ സ്വത്ത് തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയ വീട്ടുകാർ താൻ കുഴിച്ച കുഴിയിൽ വീണു. സാധാരണക്കാരന് സമ്പന്ന സ്വന്തം. കമലിന്റെ ഗസൽ എന്ന ചിത്രത്തിൽ നടി മോഹിനി അഭിനയിക്കുമ്പോൾ ദിലീപ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഈ ചിത്രത്തിലാണ് ദിലീപ് മോഹിനിയുടെ നായകനാവുന്നത്. എസ് രമേശൻ നായർ, മോഹൻ സിത്താര ടീമിന്റെ ഗാനങ്ങളിൽ അമ്മാനം ചെമ്മാനം
ചന്ദന പ്രാവ് വര
കോളേജ് ക്ലാസ് മുറിയിൽ അലമ്പ് പിള്ളേരെ മര്യാദ പഠിപ്പിക്കാൻ അധ്യാപകൻ തോക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? ക്ലാസ് ഓഫ് 1984 എന്ന കനേഡിയൻ ചിത്രത്തിൽ അങ്ങനെ ഒരു സീനുണ്ട്. ആ സീനും ആ കഥയും ആ സിനിമ ഏതാണ്ട് മൊത്തവും പ്രിയദർശൻ മലയാളത്തിലാക്കി. അതാണ് ചെപ്പ്. അധാർമികരായ വിദ്യാർത്ഥികളെ കായികമായി നേരിടേണ്ടി വന്ന അധ്യാപകന്റെ കഥയാണ്. മോഹൻലാലിന്റേത് ഇംഗ്ലീഷ് അധ്യാപകന്റെ വേഷമായിരുന്നു. ഗണേശനായിരുന്നു വിദ്യാർത്ഥി നേതാവ്. എം പി ആയ പ്രതാപചന്ദ്രന്റെ മകനാണ് ഗണേശൻ. രാഷ്ട്രീയ മറയിൽ തെമ്മാടിത്തം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന വിദ്യാർത്ഥി കൂട്ടത്തെ ചിത്രം പ്രതിസ്ഥാനത്ത് നിർത്തി. അധാർമികതയുടെ ബലിയാടായി മോഹൻലാലിന്റെ അധ്യാപകൻ കൊല്ലപ്പെടുകയാണ്. അതിന്റെ പ്രതിഫലനം എന്നോണം വിദ്യാർത്ഥി നേതാവ്. കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയം ആവശ്യമാണോ എന്ന് ചിത്രം ചോദിക്കുന്നുണ്ട്. ചെപ്പിൽ ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്. അത് എഴുതിയത് സംവിധായകനായ പ്രിയദർശൻ, പാടിയത് അമേരിക്കൻ ഗായിക ബ്രെൻഡ ലീ. നമ്മൾ ഇപ്പോഴും ഓർക്കുന്ന ഗാനം യേശുദാസും സുജാതയും ചേർന്ന് പാടിയതാണ്. മാരിവില്ലിൻ ചിറകോടേ പൂച്ചൽ ഖാദർ എഴുതി. രഘുകുമാർ ആയിരുന്നു സംഗീതം. ചിറകോടേ
ഏകാഗിയ വിണ്ണിൽ നിന്നും വന്നേതോ വർണ്ണപ്പൈകിളി താരും തളിരും ഉണരും വനിയിൽ അമൃതിൽ നിന്നും ഉണരും മൊഴിയിൽ പാടുകയായി അത് തനിയേ മാരിവില്ലിൻ ചിറകോടെ ഏകാഗിയ മാനം പകരും നീലിമയിൽ മാറി മാറി മാല നെയ്യും പൊന്നൊളികൾ കണ്ണും കരളും കോരിയിരിക്കെ കണ്ടുമുട്ടി അറിയാതെ ഒരു നാൾ ഒരു നാൾ മാരിവില്ലിൻ ചിറകോടെ ഏകാഗിയ പിന്നിൽ നിന്നും വന്നേതോ വർണ്ണപ്പൈകിളി താരും തളിരും ഉണരും വനിയിൽ അമൃതിൽ നിന്നും ഉണരും മൊഴിയിൽ പാടുകയായി അത് തനിയേ വില്ലിൻ ചിറകോടെ ഏകാഗിയ പൊതിയും താഴ്വരയിൽ കളഭം പൊഴിയും സൗമ്യതയിൽ കാറ്റു വന്ന കാവൽ നിൽക്കും മഞ്ചിമയിൽ കനക സ്വപ്നം കൊണ്ടു മെനഞ്ഞൊരു കൂട്ടിലേക്ക് വിളിക്കുന്നു ഇണയേ ഇണയേ മാരിവില്ലിൻ ചിറകോടെ ഏകാഗിയ വിണ്ണിൽ നിന്നും വന്നേതോ വർണ്ണപ്പൈകിളി താരും തളിരും ഉണരും വനിയിൽ അമൃതിൽ നിന്നും ഉണരും മൊഴിയിൽ പാടുകയായി അത് തനിയേ മാരിവില്ലിൻ ചിറകോടെ ഏകാഗിയ
കല്ലുകൊണ്ടൊരു പെണ്ണിന് 28 വയസ്സായി. ശ്യാമപ്രസാദിന്റെ കല്ലുകൊണ്ടൊരു പെണ്ണ് എസ് എൽ പുരം സദാനന്ദന്റെ ഇതേ പേരിലുള്ള നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു. കുറച്ചു ഭാഗം കുവൈറ്റിൽ ചിത്രീകരിച്ച ഈ സിനിമ ഗൾഫ് യുദ്ധ പശ്ചാത്തലത്തിൽ നാട്ടിൽ തിരികെയെത്തിയ ഒരു നഴ്സിന്റെ കഥയാണ് പറഞ്ഞത്. കറവ പശുവായി സ്വയം ജീവിക്കാതെ മറ്റുള്ളവരെ ജീവിപ്പിച്ച് ഒടുവിൽ നന്ദിക്ക് പകരം നിന്ന കിട്ടുന്ന പ്രവാസികളുടെ പ്രതീകമാണ് വിജയശാന്തി അവതരിപ്പിച്ച സീത എന്ന നഴ്സ് കഥാപാത്രം. കുവൈറ്റിലെ മുബാറക് അൽ കബീർ ഹോസ്പിറ്റലായിരുന്നു ഒരു പ്രധാന ലൊക്കേഷൻ. ചിത്രത്തിന്റെ നിർമ്മാതാവ് ഭാവചിത്ര ജയകുമാർ ആണ് തിരക്കഥ എഴുതിയത്. 1998 June 9 റിലീസ്. അവിവാഹിതയായ നഴ്സിന്റെ അനിയത്തിക്ക് കല്യാണം ആലോചിക്കുന്ന എൽ ഡി ക്ലർക്ക് ചെറുക്കന് പൊന്നും പണവും മാത്രം പോരാ. ആ ചെറുക്കൻ മണിയമ്പിള്ള രാജുവായിരുന്നു. പൊന്നിനും പണത്തിനും മീതെ വിസയും വേണം. ആ ചെറുക്കന്റെ പെങ്ങൾ നഴ്സിന്റെ ആംഗളയുമായ പ്രണയത്തിലാണ്. അത് ദിലീപായിരുന്നു. പെങ്ങളേക്കാൾ വാല്യൂ വിസയ്ക്കായതുകൊണ്ട് ആ ബന്ധത്തെ എതിർക്കാനും വയ്യ. നഴ്സ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മലയാളി ഡോക്ടർ സുരേഷ് ഗോപിയാണ് അവതരിപ്പിച്ചത്. ഈ നേഴ്സിനോട് ചെറിയ പ്രേമമൊക്കെ ഉണ്ട്. അങ്ങനെയിരിക്കെ ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശം, അമ്മയും കുഞ്ഞും എന്ന അടിക്കുറിപ്പോടെ പത്രത്തിൽ വന്ന ഫോട്ടോ, നേഴ്സ് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് നാട്ടിൽ ചൂടുള്ള വാർത്തയായി. അവൾ വന്നു, കൂടെ കുഞ്ഞുമുണ്ട്. യുദ്ധത്തിനിടയിൽ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കിട്ടിയതാണ്, നേഴ്സല്ലേ, മനുഷ്യപ്പെട്ടുകൊണ്ട് കൂടെ കൂട്ടി. വീട്ടുകാർക്ക് പക്ഷേ അങ്ങനെ ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ താല്പര്യമൊന്നുമില്ല. അനീത്തിയുടെ കല്യാണാലോചനയും മുടങ്ങി. സർവ്വബന്ധങ്ങളും കള്ളനാണയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ നേഴ്സ് പടിയിറങ്ങി ജനിച്ചു വളർന്ന പഴയ വീട്ടിൽ പോയി താമസിക്കുകയാണ്. ആ പഴയ പുരയിടത്തിൽ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകാരന് നോട്ടമുണ്ടായിരുന്നു. രാജൻ പിദേവായിരുന്നു ആ റിയൽ എസ്റ്റേറ്റുകാരൻ. നേഴ്സിലും അയാൾക്ക് നോട്ടമായി. അയാളുടെ സമീപനം ബലാത്കാരമാകുമ്പോൾ അവൾ അയാളെ കൊല്ലുന്നു. ജയിലിൽ പോകുന്ന അവളോട് കുവൈറ്റിൽ നിന്നും വന്ന ഡോക്ടർ സുരേഷ് ഗോപി പറയുന്നു, കാത്തിരിക്കും. വിജയശാന്തി ആകെ രണ്ട് മലയാള ചിത്രങ്ങളിലെ അഭിനയിച്ചിട്ടുള്ളൂ. യുവതുർക്കിയാണ് മറ്റു ചിത്രം. ഒ എൻ വി ഇളയരാജ ടീമിന്റെ നല്ല ഗാനങ്ങളുണ്ടായിരുന്നു. അരുതേ അരുതേ തീമാരി, അങ്ങനെയായിരുന്നു ഒരു പാട്ടിൽ.
ആയിരം പക്ഷികൾ
ഇലക്കൊഴിയും ശിശിരത്തിൽ എന്ന ഗാനത്തിലൂടെ പ്രശസ്തമായ വർഷങ്ങൾ പോയതറിയാതെ മോഹൻ രൂപ് എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം 1987 June 11 റിലീസ് ചെയ്തത്. പ്രിൻസ് വൈദ്യൻ, രശ്മി കൈലാസ് എന്നീ പുതുമുഖങ്ങളായിരുന്നു നായിക നായകന്മാർ. കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻ കുട്ടി ആയിരുന്നു ഗാനരചന. സംഗീതം മോഹൻ സിത്താര. പഠിക്കാൻ സമർത്ഥനായ ദരിദ്ര വിദ്യാർത്ഥിയെ, അത് പ്രിൻസ്, സ്വന്തം വീട്ടിൽ ഒളിച്ചു താമസിപ്പിച്ച് സഹായിക്കുന്ന പ്രൊഫസർ, അത് നെടുമുടിയായിരുന്നു. പ്രൊഫസറുടെ മകൾ, അത് രശ്മി, ഇലകൊഴിയും ശിശിരത്തിൽ മയങ്ങി അവനുമായി പ്രണയത്തിലാവുന്നു. പക്ഷെ നാട്ടിൽ അവന് കുടുംബം പറഞ്ഞു വച്ചിരിക്കുന്ന പെൺകുട്ടിയുണ്ട്, അത് മേനകയായിരുന്നു. കുട്ടിക്കാലത്ത് കാഴ്ച നഷ്ടപ്പെട്ടവളായിട്ടായിരുന്നു മേനകയുടെ കഥാപാത്രം. അവധിക്ക് അവൻ നാട്ടിൽ പോയപ്പോൾ പ്രൊഫസറുടെ മകൾക്ക് ഷോക്ക് ഉണ്ടാവുന്നു. കാമുകനെ അകറ്റാൻ മാനസിക രോഗമുള്ള കാമുകി അവനെ തള്ളി പറയുകയാണ്. കാമുകൻ നാട്ടിൽ ചെന്ന് അന്ധയായ മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ച് അവളുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കി. ആ കണ്ണുകൾ പ്രൊഫസറുടെ മകളുടേതായിരുന്നു. മരിക്കുന്നതിന് മുൻപ് അവൾ അത് പറഞ്ഞേൽപ്പിച്ചിരുന്നു, ഇനി ഉണ്ണിയേട്ടനെ നിനക്കെന്നും കാണാം എന്ന് കാമുകിയുടെ ശവകുടീരത്തിൽ പൂക്കൾ വെച്ച് ഭാര്യ പറയുന്നു.
പാടി പെണ്ണിൻ കഥ ഉകേ ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആക്കിളിയാകാത്ത പാടി. മധുരിമയും വിരഹത്തിൻ കണ്ണീരും രാപ്പാടി രാവുകളിൽ തേങ്ങിയോതി. വർഷങ്ങൾ പോയാലും ഇടവേറെ വന്നാലും ആ ശിശിരം മായോ ഓർമ്മകളിൽ. ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആൺകിളിയാകാത്ത പാടി. മറഞ്ഞുപോയി ആ മാതൃഭാഷം, ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആൺകിളിയാകാത്ത പാടി.
മലയാളികളെ ചിരിയുടെ കുറ്റാന്വേഷണ ലോകത്തേക്ക് കൊണ്ടുപോയ പട്ടണ പ്രവേശം, ശ്രീനിവാസൻ സത്യനന്ദിക്കാട് ടീമിന്റെ നാടോടിക്കാറ്റിന്റെ രണ്ടാം ഭാഗം. സി ഐ ഡികൾ ദാസനും വിജയനും അവരുടെ ഭാഗ്യം ഒരിക്കൽ കൂടി പരീക്ഷിച്ച പട്ടണപ്രവേശം 1988 June 16 റിലീസ് ചെയ്തു. സിയാദ് കോക്കർ ആയിരുന്നു നിർമ്മാണം. കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അത് പ്രതാപചന്ദ്രനാണ്, കൊല്ലപ്പെടുകയാണ്. അത് അന്വേഷിക്കാനെത്തുന്ന ദാസനും വിജയനും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളും അപകടങ്ങളും അതിജീവനങ്ങളും അന്തിമ വിജയവുമാണ് സിനിമ. അതിനിടയിൽ വിജയനെ താഴ്ത്തി കിട്ടുന്ന ദാസന്റെ സമീപനം, അതിന് വിജയന്റെ രോഷം, ഒളിഞ്ഞെന്ന് കേൾക്കുന്ന സംഭാഷണങ്ങൾ, അവ നയിക്കുന്ന തെറ്റിദ്ധാരണകൾ, റോഡിൽ കിടക്കുന്ന പണം എടുക്കാൻ കുനിയുമ്പോൾ വെടിയുണ്ടയിൽ നിന്നും രക്ഷ നേടുന്നത് പോലുള്ള ആകസ്മിക ഭാഗ്യങ്ങൾ, കുട നന്നാക്കലുകാരന്റെയും മറ്റുമുള്ള വേഷപ്പകർച്ചകൾ, ഇങ്ങനെയെല്ലാം കൊണ്ട് രസച്ചരട് പൊട്ടാതെയുള്ള കഥാഗതി സിനിമയുടെ പ്ലസ് പോയിന്റ് ആയിരുന്നു. റെസ്റ്റോറന്റിൽ വെച്ച് പക്ഷിപിടുത്തക്കാരന്റെ രക്തസാമ്പിളെടുക്കാൻ ആളുമാറി വെയിറ്ററെ സിറിഞ്ചുകൊണ്ട് കുത്തുന്ന പോലുള്ള കോമഡി സീനുകൾ ഒക്കെ കൊണ്ട് നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച പട്ടണപ്രവേശം ശ്രീനിവാസൻ എഴുതിയതാണെന്ന് നമുക്കറിയാം. ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന വിജയന് കിട്ടുന്ന നിന്ന പരാമർശങ്ങൾ, താരങ്ങളുടെ ഇമേജ് അഴിച്ചുപണിയൽ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കള്ളക്കടത്തുകാരൻ കരമന, തിലകന്റെ ആനന്ദം നമ്പ്യാർ കോമഡി വേഷം, ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കൂടി ഉണ്ടായിരുന്നു പട്ടണപ്രവേശത്തിന്. ഗാനങ്ങൾ യൂസഫ് അലി ശ്യാം ടീമിന്റെ ആയിരുന്നു. ചിത്രപാടിയ ശിശിരമേ, എന്തു നല്ല നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ സംഭവിക്കുന്നതായി കാണിക്കുന്ന ഒരു പാട്ട് സീനായിരുന്നു. സൗഭാഗ്യം വാതിൽ തുറക്കും
പെണ്ണാളെ, മാൻ കണ്ണാളെ, വന്നാട്ടെ ഒന്ന് നിന്നാട്ടെ, വന്നാട്ടെ നിന്നാട്ടെ, പുതിയൊരു കഥ കേട്ടാട്ടെ. സൗഭാഗ്യം വാതിൽ തുറക്കും, സന്താപം പമ്പകടക്കും. സൗഭാഗ്യം വാതിൽ തുറക്കും, സന്താപം പമ്പകടക്കും. തെറ്റാതെ ഭാവി ചൊല്ലും പക്ഷിശാസ്ത്രം, ഇത് തെങ്കാശിക്കുറവന്റെ ഭാഗ്യസൂത്രം. തെറ്റാതെ ഭാവി ചൊല്ലും പക്ഷിശാസ്ത്രം, ഇത് തെങ്കാശിക്കുറവന്റെ ഭാഗ്യസൂത്രം. വില തുച്ഛം ഗുണമെച്ചം തുക റൊക്കം വാ പക്കം. സൗഭാഗ്യം വാതിൽ തുറക്കും, സന്താപം പമ്പകടക്കും.
പൊല്ലം തീരും മുൻപേ പെണ്ണെ നിൻ തഴുത്തേല് താലി വീഴും.
ഒരു മാസം തീർന്നില്ല പെണ്ണില്ല നിൻ മുമ്പേ കമലപ്പൂ പോലുള്ളോർ ഉണ്ണി പിറന്നേ.
ഒരു തത്തേ മണിമുത്തേ ധനവിത്തേ സുഖസത്തേ സൗഭാഗ്യം വാതിൽ തുറക്കും സന്താപം പമ്പകടക്കും. വീടണയും നേരം വായ് നിറയെ അവിലുമായി നിൽക്കണം നീ.
പണിമാരൻ വന്നപ്പോൾ പെണ്ണാവിൻ കരി നിന്നു കാർവേണിക്കുണ്ടായി പുത്രഭാഗ്യം.
വരുതത്തേ മണിമുത്തേ ധനവിത്തേ സുഖസത്തേ സൗഭാഗ്യം വാതിൽ തുറക്കും സന്താപം പമ്പകടക്കും. ഭാവി ചൊല്ലും പക്ഷിശാസ്ത്രം ഇത് തെങ്കാശിക്കുറവന്റെ ഭാഗ്യസൂത്രം. വില തുച്ഛം ഗുണമെച്ചം തുകറൊക്കം വാ പക്കം. സൗഭാഗ്യം വാതിൽ തുറക്കും സന്താപം പമ്പകടക്കും.
ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ജൂലൈ മാസത്തിൽ റിലീസ് ചെയ്ത കുറച്ച് സിനിമകളെയും അവയിലെ ഗാനങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകളുമായി വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രൊഡ്യൂസർ അറ്റ് മലയാളം എഫ് എം ഡോട്ട് കോ ഡോട്ട് എൻ സി എന്ന ഇമെയിലിൽ അറിയിക്കാം. താങ്ക് യു.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് സുനിൽ കോളാട്ടുകൂടി അവതരിപ്പിച്ച സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീ